ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്.
ഒരേ മലയ്ക്ക് ചുറ്റും കറങ്ങി കറങ്ങി കറങ്ങിക്കൊണ്ടേയിരിക്കും. അതായത് നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ അങ്ങനെ തന്നെ പെരുമാറും. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ നിരാശരാകും. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ ദുരുത്സാഹപ്പെടും. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ പള്ളിയിൽ പോകുന്ന നിർത്തുന്നു, ദാനം ചെയ്യുന്ന നിർത്തുന്നു, ആരെയും സഹായിക്കുന്ന നിർത്തുന്നു. എന്തുകൊണ്ട് ദൈവമേ, എന്തുകൊണ്ട് എന്ന് ദൈവമേ എന്ന്, എന്തുകൊണ്ട് ദൈവമേ എന്തുകൊണ്ട്. ഓക്കെ, ഞാൻ ഈ ആഴ്ച വനാന്തര മനോഭാവത്തെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. തെറ്റായ മനോനില നിങ്ങളെ അടിമത്വത്തിൽ തളച്ചിടും. തെറ്റായ ചിന്തകളും തെറ്റായ മനോഭാവവും നിങ്ങളെ അടിമത്വത്തിൽ തളച്ചിടും. നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് കേട്ടിരിക്കും എന്ന് കരുതുന്നു. യുവർ ആറ്റിറ്റ്യൂഡ് ഡിറ്റർമൈൻസ് യുവർ ആൾട്ടിറ്റ്യൂഡ്. അതിൻ്റെ യഥാർത്ഥാർത്ഥം ഇതാണ്: നിങ്ങളുടെ മനോഭാവത്തെ അനുസരിച്ചാണ് ജീവിതത്തിൽ എത്ര ദൂരം പോകുന്നു എന്നത് തീരുമാനിക്കപ്പെടുന്നത്. ഏതൊരു പരിതസ്ഥിതിയിലും നിങ്ങളുടെ ജീവിതം എങ്ങനെയായാലും നല്ല മനോഭാവം കൊണ്ട് നമ്മുടെ ജീവിതം ആനന്ദകരവും സന്തോഷകരവുമാക്കാം. അത് അത്ഭുതകരമാണ്. ഒരാളുടെ മനോഭാവം മോശമായാലും നമ്മുടെ ചുറ്റുപാടുകൾ നന്നായിരുന്നാലും അവരെങ്ങനെയും ജീവിതം ആനന്ദിക്കാൻ പോകുന്നില്ല. അത് വ്യക്തമാണ്. നിങ്ങളുടെ മനോഭാവമാണ് പ്രധാനം. സാത്താന് പലതരം കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് എടുക്കാൻ സാധിക്കും. ജനങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ എടുക്കാം. പക്ഷെ നിങ്ങളിൽ നിന്ന് ആർക്കും എടുക്കാൻ സാധിക്കാത്ത ഒരു കാര്യം നല്ല മനോഭാവവും നല്ല ചിന്തകളുമാണ്. അവയുണ്ടാവാൻ നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങളുടെ മനോഭാവം നിങ്ങൾക്കുള്ളതാണ്. അതുപോലെ നിങ്ങൾ ജനങ്ങളോട് എങ്ങനെ ഇടപെടുന്നു എന്നതാണ് നിങ്ങളുടെ സമാധാനവും സന്തോഷവും നിശ്ചയിക്കുക. നിങ്ങൾ ചിന്തിക്കുന്ന വിധമാണ് നിങ്ങളുടെ ബന്ധങ്ങളെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. നിങ്ങളുടെ മനോഭാവത്തെക്കുറിച്ച് യഥാർത്ഥമായ കണക്കെടുപ്പ് നടത്തണം. ഇനി മരുഭൂമിയിലെ അഞ്ചാമത്തെ മനോഭാവം, 5. എന്നെ ഒന്നിനും കാത്തിരിക്കാനിടയാക്കരുത്, കാരണം എനിക്കിപ്പോൾ തന്നെ എല്ലാം നേടാനിടയാവണം. അതിലൊരല്പം അഹങ്കാരമുണ്ട്. കാരണം അഹങ്കാരം പറയുന്നു, ഞാൻ എന്തിന് കാത്തിരിക്കണം, എനിക്കത് കിട്ടണം, എനിക്കുള്ളതാണത്, അതെനിക്ക് വേണം. താഴ്മ അതാണ്. യേശുവിനുണ്ടായിരുന്ന മനോഭാവം അതുതന്നെയാണ് നമുക്കും ഉണ്ടാവണം എന്ന് പ്രോത്സാഹിപ്പിക്കുന്നത്. ഫിലിപ്പിയർ 2 പറയുന്നു, എനിക്കത് ഇപ്പോൾ തന്നെ ലഭിക്കണമെന്നുണ്ട്, പക്ഷേ ദൈവം അവൻ്റേതായ സമയത്ത് എനിക്ക് നേരായത് ചെയ്യും. അത് നിങ്ങൾക്ക് എന്തുമാത്രം സമാധാനം കൊണ്ടുവരുമെന്നറിയാമോ? എനിക്കത് ഇപ്പോൾ വേണമെന്നുണ്ട്, പക്ഷേ അതെനിക്ക് ശരിയായതാണെങ്കിൽ അവൻ്റേതായ സമയത്ത് അവനത് എനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെനിക്ക് ശരിയല്ലെന്നുണ്ടെങ്കിൽ എനിക്കതിൻ്റെ ആവശ്യമേ ഇല്ല. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? നിങ്ങളിൽ ചിലർ യാത്ര ആസ്വദിക്കുന്നില്ലെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന യാത്രയിൽ ഇപ്പോൾ ഉള്ള സ്ഥലത്തെ ആസ്വദിക്കാൻ നിങ്ങൾക്കറിയില്ല. ഇന്ന് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്തെങ്കിലും ചെയ്യുന്നതിനായി സമയം ചിലവാക്കുന്നതിനേക്കാൾ ജീവിതത്തിൽ കാത്തിരിപ്പിനായി കൂടുതൽ സമയമെടുക്കുന്നു. അതിനാൽ കാത്തിരിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ പഠിക്കണം. ശരി, നിങ്ങളിൽ എത്ര പേരാണ് എന്തിനു വേണ്ടി സമയം ചിലവാക്കുന്നത്? ഓഹോ, അത് കണ്ടില്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ സന്തോഷിക്കും, അത് നടന്നാൽ ഞാൻ സന്തോഷിക്കും, ഇത് കിട്ടിയാൽ ഞാൻ സന്തോഷിക്കും. എന്നാൽ ഇപ്പോഴെന്താണ്? ഇപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് സന്തോഷിച്ചുകൂടാ? അസന്തുഷ്ടരായിരുന്നാൽ ദൈവം ഉടനെ പ്രവർത്തിക്കുമെന്ന് കരുതണ്ട. ദൈവത്തെ വേഗത്തിൽ പ്രവർത്തിക്കാൻ ഇടയാക്കുന്ന എന്താണെന്നോ, ഒരു നല്ല മനോഭാവം. കാരണം നമുക്കൊരു നല്ല മനോഭാവം ഉണ്ടെങ്കിൽ നമ്മൾ അവനോട് ആവശ്യപ്പെട്ട കാര്യം ലഭ്യമാക്കാൻ തക്ക പക്വത ആർജിച്ചിരിക്കുന്നു. അത് ദൈവത്തിന് കാണിക്കും. ഇവിടെ ഉള്ളവരെല്ലാം, ഞാൻ എന്നെയും ഓർമ്മിപ്പിക്കുകയാണ്, ടി വിയിൽ ഇത് കാണുന്ന ജനങ്ങളും ഇതേതെങ്കിലും വിധത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരും അതുപോലെ കമ്പ്യൂട്ടറിൽ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരും, ദയവായി മനസ്സിലാക്കണം, നിങ്ങളുടെ മനോഭാവം നിങ്ങളുടേതാണ്. വേണമെങ്കിൽ നല്ലൊരു മനോഭാവം ഉണ്ടാക്കാം. നിങ്ങളുടെ മനോഭാവം നിങ്ങളുടേതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലൊരു മനോഭാവം ഉണ്ടാക്കാൻ സാധിക്കും. ആമേൻ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അവൻ നിബന്ധനകളില്ലാതെ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളെ അവൻ എന്നെന്നും സ്നേഹിക്കുന്നു. നിങ്ങളുമായി വളരെ അടുത്ത വ്യക്തിപരമായ ഒരു ബന്ധം അവൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അവനൊരു നല്ല പ്ലാനുണ്ട്. എന്നാൽ മോശമായ മനോഭാവമാണ് നിങ്ങളുടേതെങ്കിൽ ദൈവവുമായി നിങ്ങൾക്കൊരു അടുത്ത ബന്ധം സ്ഥാപിക്കാനാവില്ല. കാരണം അവന് മോശമായ മനോഭാവമില്ല. നമ്മൾ നന്ദിയോടെ അവൻ്റെ വാതിലിൽ കടക്കുന്നു, സ്തുതിയോടെ അവൻ്റെ പ്രാകാരങ്ങളിൽ നാം കടക്കുന്നു. നമ്മൾ മുറുമുറുക്കലിലൂടെയും പിറുപിറുക്കലിലൂടെയും അല്ല കടന്നു വരുന്നത്. ഇന്ന് രക്ഷിക്കപ്പെട്ടിരിക്കണമെങ്കിൽ 25 കാര്യങ്ങൾ അടങ്ങിയ ഒരു ലിസ്റ്റുമായിട്ടല്ല നാം വരുന്നത്. അതേ സഭയെ, അതിനാൽ മനോഭാവം വളരെ പ്രധാനമാണ്. സംഖ്യാപുസ്തകം 21 നാലും ആറും വാക്യങ്ങളിൽ നാം കാണുന്നു അവർക്ക് മോശമായ മനോഭാവം ഉണ്ടായിരുന്നെന്ന്. അവർ കാത്തിരിക്കാൻ തയ്യാറായില്ല ഇസ്രയേലിയർ. പിന്നെ അവർ ഏദോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്ങൾ ചെന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. ജനങ്ങൾ അക്ഷമരായി കഴിഞ്ഞിരുന്നു. അവർക്കത് ഉടനെ സാധിക്കണം, ഉടനെ ഉടനെ. വഴി നിമിത്തം അവരുടെ മനസ്സ് ക്ഷീണിച്ചു. വഴിയിലെ പരീക്ഷകൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരുടെ മനോഭാവത്തെക്കുറിച്ച് ഇതിൽ വിശദീകരിക്കുന്നു. അവർ ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിക്കാൻ തുടങ്ങി. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല, ഞങ്ങൾക്ക് കഴിക്കാൻ വെള്ളമില്ല, ഈ സാരമില്ലാത്ത മന്ന കഴിച്ച് ഞങ്ങൾ മടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ജനത്തിൻ്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു. അവ ജനത്തെ കഴിച്ചു. ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. ഇതെനിക്കിഷ്ടമായി. അടുത്ത വാക്യം, ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്നു, ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ആദ്യമേ ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കാതിരുന്നതിൽ ഞങ്ങൾ ലജ്ജിക്കുന്നു. കാര്യങ്ങൾ നന്നായി നടക്കാഞ്ഞതിന് കാരണം ഞങ്ങളുടെ കുഴപ്പമാണ് എന്ന് മനസ്സിലാക്കിയില്ല. ഇന്ന് നമ്മൾ കൃപയുടെ അടിസ്ഥാനത്തിലാണ് ജീവിക്കുന്നത് എന്നതിൽ സന്തോഷിക്കുന്നു. മുറുമുറുക്കലും പിറുപിറുക്കലും പരാതി പറയലും കാരണം നാം മരിച്ചു വീഴുകയില്ല. എന്നിരുന്നാലും നമുക്ക് മരണം സംഭവിക്കും എന്നെനിക്കറിയാം. അത് ശ്വാസം നിലച്ചു പോകുന്നതല്ല, പകരം എനിക്ക് തോന്നുന്നു അത് നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുത്തുന്ന മരണമാണ്. നമ്മുടെ സമാധാനം നഷ്ടമാകുന്നു, മരണം തന്നെയാണ്. നമ്മൾ ദേഷ്യപ്പെട്ട് മുഖം വേർപ്പിക്കുമ്പോൾ ആർക്കും നമ്മുടെ കൂടെ ബന്ധം സ്ഥാപിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അതും ഒരുതരം മരണമാണ്. അതിനാൽ പുതിയ നിയമത്തിൽ അത് ഒരല്പം വ്യത്യസ്തമായിരിക്കും. പക്ഷേ എന്തൊക്കെയായാലും ഒരു നല്ല മനോഭാവം നമുക്കില്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന സാധനങ്ങൾ കിട്ടാതിരിക്കുമ്പോഴും. ആമേൻ. നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കും, നമ്മുടെ ആഗ്രഹപ്രകാരമുള്ള സാധനങ്ങൾ കിട്ടാതിരിക്കുമ്പോൾ ദൈവം നമ്മെ ആത്മീയതയ്ക്കായി പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങളുള്ളപ്പോൾ എന്ത് ചെയ്യണമെന്ന് ബൈബിളിൽ രണ്ട് വചനങ്ങളിലുണ്ട്. യോഹന്നാൻ 16:33, സന്തോഷിപ്പിൻ. യോഹന്നാൻ 14:27, ശാന്തരായിരിപ്പിൻ. യോഹന്നാൻ 14:27, യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നു. ലോകം തരുന്നതുപോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിച്ചു പോവുകയുമരുത്. നിങ്ങൾ സ്വയം ഭയത്തിനും പരിഭ്രമത്തിനും ഇടം നൽകാതെ അസ്വസ്ഥരായിരിക്കാതെ ശാന്തത പാലിക്കുവൻ. യോഹന്നാൻ 16:33, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ധൈര്യമായിരിപ്പിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിലുള്ള ഉത്തരം എൻ്റെ അടുത്തുണ്ട്. ശാന്തരായിരിപ്പിൻ, സന്തോഷിപ്പിൻ. ശത്രുവിനൊരു ഇടിയാണിതെന്ന് ഞാൻ പറയുന്നു. ശാന്തരായിരിപ്പിൻ, സന്തോഷിപ്പിൻ. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? എൻ്റെ സമാധാനം നിങ്ങൾക്ക് എടുക്കാനാവില്ല, എൻ്റെ സന്തോഷം നിങ്ങൾക്ക് എടുക്കാനാവില്ല. ഞാൻ കാത്തിരിക്കുമ്പോൾ എൻ്റെ ജീവിതം സന്തോഷിക്കാൻ എനിക്ക് സാധിക്കില്ല. ഇതെത്ര പേർക്ക് ആവശ്യമായിരുന്നു? എന്നാൽ സഹോദരന്മാരെ, കാത്തിരിക്കുമ്പോൾ നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ എന്നല്ല പറയുന്നത്. നിങ്ങൾ കാത്തിരിക്കും. നിങ്ങൾ ഇപ്പോൾ കാത്തിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് എപ്പോൾ കിട്ടിയാലും, നിങ്ങളിൽ പലരും പറഞ്ഞു നിങ്ങൾ എന്തിനോ കാത്തിരിക്കുന്നുണ്ടെന്ന്. എന്നിട്ട് അത് കിട്ടുമ്പോൾ, നിങ്ങളൊരു കാര്യത്തിനായി കാത്തിരിക്കുമ്പോൾ അതിന് അനേക ദിവസങ്ങൾ വേണ്ടി വരില്ല. അതിനാൽ കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ സഹോദരന്മാരെ ദീർഘക്ഷമയോടിരിക്കുവൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിനായി കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ. ഒരു കർഷകൻ കാത്തിരുന്ന് പല കാര്യങ്ങൾ ചെയ്യുന്നു. അവൻ വിത്ത് വിതയ്ക്കുന്നു, വിത്തിന് വെള്ളം നനയ്ക്കുന്നു, കള പറിച്ചു മാറ്റുന്നു. പക്ഷികൾ വന്ന് വയലിൽ നിന്ന് വിത്തുകൾ കൊണ്ടുപോകാതെയും വയൽ നശിപ്പിക്കാതെയും അവൻ ജാഗരൂകരായിരിക്കുന്നു. അവനത് ദിവസവും ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നു. അയാൾ കാണാത്ത ഒന്നിനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. വിത്ത് വിതയ്ക്കുന്നതിലൂടെയും ദീർഘക്ഷമയോടും കൂടി കാത്തിരിക്കുന്നതിലൂടെയും അവൻ വിശ്വസിക്കുന്നു. വേദപുസ്തകം പറയുന്നു, ഈ ലോകമുള്ളിടത്തോളം വിത്ത് വിതയ്ക്കുന്ന സമയവും കൊയ്യുന്ന സമയവും ഉണ്ടാവും എന്ന്. പക്ഷെ അത് വ്യത്യസ്തമായി പറയേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നു. ഈ ലോകം ഉള്ളിടത്തോളം കാലം വിത്ത് വിതയ്ക്കാൻ ഒരു കാലമുണ്ട്. കൊയ്ത്തിനേക്കാൾ കൂടുതൽ 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 കാലം കാത്തിരിക്കണം. ആമേൻ. കർഷകൻ വയലിൽ വിത്ത് വിതച്ച ശേഷം അയാൾ കാത്തിരിക്കുന്നു. എന്നാൽ അയാൾ അവിടെ ദിവസവും പോകുന്നില്ല. എൻ്റെ വിത്ത് മുളയ്ക്കാത്തത് കാരണം എനിക്ക് വല്ലാത്ത നിരാശ തോന്നുന്നു. എനിക്ക് തീരെ ഉത്സാഹമില്ല. എനിക്കൊരു നല്ലത് നടക്കാൻ പോകുന്നില്ല. അയാൾ ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു. അയാൾ കാത്തിരിക്കുന്നു, കാത്തിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, കൃഷിക്കാരൻ്റെ കൃഷി വളരെ നല്ല രീതിയിൽ വളർന്നു വന്നാലും അത് നശിക്കാൻ സാധ്യതയുണ്ടല്ലേ. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? അടുത്ത വർഷം വീണ്ടും വിത്ത് വിതയ്ക്കും. നമ്മൾ ക്ഷമയോടെ നമ്മുടെ സ്വപ്നങ്ങൾ നിറവേറുന്നത് കാണാനായി കാത്തിരിക്കേണ്ടതാണ്. എന്താണ് ഈ ദീർഘക്ഷമ? നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടാകുമ്പോൾ ഒരു വിത്ത് വിതയ്ക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ദൈവവചനം വിതയ്ക്കുന്നു. ദൈവം നിങ്ങളോട് പറഞ്ഞതുപോലെ ധനം വിതയ്ക്കുന്നു. മറ്റുള്ളവരോട് നന്നായിരിക്കുവിൻ. നിങ്ങൾ നന്നായി അനുകൂലമായി ഏറ്റുപറയുന്നു. ക്ഷമയോടെ നല്ല സ്വഭാവമുള്ളവരായി കാത്തിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ദൈവം നിങ്ങൾക്ക് ഉണ്ടാവണമെന്നാഗ്രഹിക്കുന്ന പല കാര്യങ്ങളെയും സാത്താന് തടുത്തു നിർത്താനാവില്ല. കാരണം അവയെല്ലാം നിങ്ങൾക്ക് സാധ്യമാകുന്നതായിരിക്കും. അവ തീർച്ചയായും സാധ്യമാകും. ഞാൻ ഇന്ന് വീണ്ടും നിങ്ങളോട് പറയുകയാണ്, പലതവണ പറയുകയാണ്, നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ എവിടെയാണെങ്കിലും ആ യാത്ര സന്തോഷിക്കാൻ പഠിക്കുക. നമ്മൾ ഓരോരുത്തരും തിരിഞ്ഞു നോക്കുമ്പോൾ ഖേദിക്കാൻ പലതും ഉണ്ടായിരിക്കും. ഞാൻ ഖേദത്തെക്കുറിച്ച് ചിന്തിക്കില്ല, അതുകൊണ്ട് കുഴപ്പത്തിലാവില്ല. ഒരല്പം വ്യത്യസ്തമായി ചെയ്തിരുന്നെങ്കിൽ എന്ന് ചില കാര്യങ്ങൾ നമുക്ക് മാറ്റി ചെയ്യാൻ തോന്നുമായിരിക്കാം. എന്നാൽ വീണ്ടും അതിലേക്ക് തിരിച്ചു പോകാതിരിക്കാൻ നമ്മെ തന്നെ പുതുപ്പിക്കുകയാണ് വേണ്ടത്. എനിക്ക് ഖേദം തോന്നുന്ന കാര്യങ്ങളിലൊന്ന്, എനിക്ക് ആവശ്യമുണ്ടായിരുന്നപ്പോൾ ഈ സന്ദേശം ലഭിച്ചിരുന്നില്ലെന്നതാണ്. ആരെങ്കിലും എനിക്കിത് ഉപദേശിക്കണമായിരുന്നു, ഞാൻ ഇനിയും കാത്തിരിക്കണമെന്ന് പറയണമായിരുന്നു. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ കാത്തിരിക്കുമ്പോൾ നല്ലൊരു മനോഭാവം ദൈവം പ്രതീക്ഷിക്കുന്നുണ്ടാവും. അതുപോലെ കാത്തിരിക്കുമ്പോൾ മറ്റുള്ളവരോട് നന്നായി പെരുമാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആരോടും മുഷിപ്പ് തോന്നരുത്, എൻ്റെ ആഗ്രഹം നടന്നില്ലെന്ന് മുഖം വീർപ്പിക്കരുത്, അത് ദൈവത്തെ സന്തോഷിപ്പിക്കും എന്ന് കരുതരുത്. ആരെങ്കിലും എന്നോട് ഇങ്ങനെ പറയണമായിരുന്നു, ജോയ്സ്, നിൻ്റെ ജീവിതത്തിൽ കുറേ കാലം ഇനിയും കാത്തിരിക്കാനുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ നീ സന്തോഷത്തോടെ ഇരിക്കണം, നടക്കുമ്പോൾ സന്തോഷിക്കാം എന്ന് കരുതി കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ സന്തോഷിക്കുവിൻ. എന്നോട് അത്തരം കാര്യങ്ങൾ പറയാൻ ആരുമുണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നതൊന്നും, പക്ഷേ നിങ്ങൾ ഈ തീരുമാനമെടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇവിടെയുള്ളവരും ടി വിയിൽ ഇത് കാണുന്നവരുമെല്ലാം ജീവിതത്തിൽ ഒരു ദിവസം പോലും മുഷിപ്പൻ മനോഭാവം പുലർത്തി പാഴാക്കരുത്. ഒരുപക്ഷെ ഇന്നാണ് നിങ്ങളുടെ അവസാന ദിവസമെങ്കിൽ എന്ത് ചെയ്യും? അത് സങ്കടപ്പെട്ടിട്ട് ചിലവാക്കുന്നത് നാണക്കേടല്ലേ? നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഉള്ള ഇടം സന്തോഷിക്കുക, സ്വയം സന്തോഷിക്കുക. നിങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും വേർപെടുകയില്ല. അതിനാൽ നിങ്ങൾ നിങ്ങളെ സന്തോഷിക്കണം. നിങ്ങൾ പോകുന്നിടത്തെല്ലാം നിങ്ങളും ഉണ്ടായിരിക്കും. നിങ്ങൾ സന്തോഷിക്കണം. നിങ്ങളുമായി ഒരു നല്ല ബന്ധം സ്ഥാപിക്കുക. നിങ്ങളോട് നന്നായി പെരുമാറുക. നിങ്ങളെ സമീകൃതമായി സ്നേഹിക്കുക. കാത്തിരിപ്പ് സന്തോഷിക്കുക. ഞാൻ പറയുന്നത് കേൾക്കുന്നത് പ്രവർത്തിക്കുന്നതിനേക്കാൾ അല്പം എളുപ്പമാണ്. ആമേൻ ആമേൻ എന്ന് പറയുന്നത് എളുപ്പമാണ്. നിങ്ങൾ നന്നായി കൈയടിക്കുന്നുണ്ട്, അത് ആവേശം കൂട്ടും, എനിക്കത് ഇഷ്ടമാണ്. പക്ഷേ വീട്ടിൽ ചെന്ന് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഇവിടെ പറയുന്നത് കേൾക്കുന്നതാണ് എളുപ്പം. എന്തുകൊണ്ട്? കാരണം വികാരങ്ങളെ നേരിടേണ്ടി വരുന്നത് നിങ്ങളായിരിക്കും. വികാരങ്ങൾ എപ്പോഴും ഉണ്ടാവും. വികാരങ്ങളാണ് എപ്പോഴും പ്രശ്നം. ആമേൻ. വികാരങ്ങൾ നമ്മെ ഭരിക്കാൻ അനുവദിക്കുന്നത് നിർത്തുക. അവയെ പരിശീലിപ്പിച്ചുകൊണ്ട് അവയെ മാറ്റാൻ സാധിക്കും. വഷളായ ഒരു കുട്ടിയെ പരിശീലിപ്പിക്കുന്നത് പോലെ പരിശീലിപ്പിക്കാം. അവരല്ല തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്ന് ബോധ്യമാക്കുക. നിങ്ങൾക്കാണ് വികാരങ്ങൾ ഉള്ളതെന്നും വികാരങ്ങളല്ല നിങ്ങളെ ഭരിക്കുന്നത് എന്നും അതിനെ മനസ്സിലാക്കി കൊടുക്കുക. അവരല്ല ബോസ്, നിങ്ങളാണെന്ന് അറിയിക്കുക. ഒരല്പം ചാഠ്യക്കാരനായ കുട്ടിയെ നിങ്ങൾ എന്താണ് ചെയ്യുക? അവനോട് കുറച്ചു നേരം സംസാരിക്കാൻ ശ്രമിക്കും. എന്നിട്ട് അവനോട് പറയും, നിന്റെ മുറിയിൽ ചെന്ന് ചാഠ്യം കാണിക്കുക. അതായത്, എനിക്കൊന്നും കേൾക്കാൻ ഇഷ്ടമല്ല, വേറെ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ. നമ്മുടെ വികാരങ്ങളോടും അത് തന്നെയാണ് ചെയ്യേണ്ടത്. അത് അങ്ങോട്ട് മാറി നിൽക്കുക. എന്നെ വെറുതെ ശല്യപ്പെടുത്തല്ലേ, കാരണം ദൈവം എനിക്ക് തന്നിരിക്കുന്ന ദിവസത്തെ ഞാൻ സന്തോഷിക്കാൻ പോവുകയാണ്. വനാന്തരത്തിലെ ആറാമത്തെ മനോഭാവം, എന്റെ പെരുമാറ്റം തെറ്റായിരിക്കാം, പക്ഷേ അത് എന്റെ കുറ്റം കൊണ്ടല്ല. ജീവിതത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങളെ കീഴടക്കുക. നിങ്ങൾ എൻ്റെ വചനത്തിൽ തുടർന്നാൽ സത്യം നിങ്ങളറിയും. ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ദൈവവചനം ഗൗരവമായി പഠിക്കുന്ന സമയത്ത് വേദപുസ്തകത്തിൽ ഞാൻ ആദ്യമായി വായിച്ച വചനമാണത്. നിങ്ങൾ എൻ്റെ വചനത്തിൽ തുടർന്നാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായിരിക്കും. അങ്ങനെ സത്യം നിങ്ങളറിയും. ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. മറ്റുള്ളവരെക്കുറിച്ചുള്ള സത്യമല്ല നിങ്ങളെ സ്വതന്ത്രരാക്കുക. ഈ അത്ഭുതകരമായ സത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് നന്മയുണ്ടാവില്ല, ഞാൻ സത്യം അറിയും. പക്ഷെ നിങ്ങൾക്കറിയാമോ, സത്യസന്ധമായി പറയാം, ഇതിലുള്ള ധാരാളം സത്യം നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി നയിക്കുന്നതാണ്. ഇത് വെറുമൊരു സാധാരണ സത്യമല്ല. എന്താണ് സത്യം? എനിക്ക് സത്യം അറിയാം. അതാണ് ബൈബിൾ. വേദപുസ്തകം പറയുന്നു, ക്ഷമിക്കുന്നതിൽ ഒട്ടും താമസിക്കരുത്. നിങ്ങൾ ക്ഷമിക്കാതിരുന്നാൽ സത്യത്തെ അഭിമുഖീകരിക്കണം. വേദപുസ്തകം പറയുന്നു, കോപിക്കുന്നതിൽ നമ്മൾ വേഗത കാണിക്കാൻ പാടില്ലെന്ന്. നിങ്ങൾ കടുത്ത കോപക്കാരാണെങ്കിൽ സത്യത്തെ നേരിടുക, ദൈവത്തോട് തിരിക്കുക, അത് സമ്മതിക്കുക. എനിക്ക് മോശമായ കോപമുണ്ട്, ഞാനത് മാറ്റേണ്ടതാണ്. ദൈവമേ, ദയവ് ചെയ്ത് എന്നെ സഹായിക്കും. അതിനായി മറ്റാരുടെ മേലും കുറ്റം ചുമത്തി അതേ മലയ്ക്ക് ചുറ്റും ചുറ്റി ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കാൻ പാടില്ല. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ അതേപോലെ പെരുമാറും. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ വ്യാകുലപ്പെടുന്നു. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ നിരുത്സാഹപ്പെടുന്നു. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ പള്ളിയിൽ പോകുന്നത് നിർത്തുന്നു. നിങ്ങൾ ദാനം നിർത്തുന്നു. ആരെങ്കിലും സഹായിക്കുന്നത് നിർത്തുന്നു. എന്തുകൊണ്ട് ദൈവമേ, എന്തുകൊണ്ട്? എന്ന് ദൈവമേ, എന്ന്? എന്തുകൊണ്ട് ദൈവമേ, എന്തുകൊണ്ട്? എപ്പോൾ ദൈവമേ, എപ്പോൾ? എന്തുകൊണ്ട് എന്നെ? ഒരു മുന്നേറ്റവും ഉണ്ടാക്കുന്നില്ല, ഒന്നും പഠിക്കുന്നില്ല, വളരുന്നില്ല. നിങ്ങൾക്ക് വീണ്ടും ഒരു പ്രശ്നമുണ്ട്. ദൈവത്തെക്കുറിച്ചൊരു നല്ല കാര്യം, അവൻ്റെ സ്കൂളിൽ നിന്ന് നിങ്ങളെ ഒരിക്കലും പുറത്താക്കില്ല. നിങ്ങൾ പരീക്ഷയിൽ തോൽക്കും, എന്നിട്ട് വീണ്ടും പരീക്ഷ എഴുതേണ്ടി വരും. കുറ്റപ്പെടുത്തൽ, കുറ്റം ചുമത്തൽ, അതെന്റെ കുറ്റമല്ല. നീ അങ്ങനെ പെരുമാറിയില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആവില്ലായിരുന്നു. ഞാൻ മോശമായി പെരുമാറിയത് പീഡനം കാരണമായിരുന്നു. ഞാൻ മോശമായി പെരുമാറിയത് ഡേവ് ഏതോ ഒരു കാര്യം ചെയ്യാത്തത് കാരണമായിരുന്നു. ഞാൻ മോശമായി പെരുമാറാൻ കാരണം എൻ്റെ മക്കൾ എന്നെ സഹായിക്കാഞ്ഞതാണ്. ഞാൻ മോശമായി പെരുമാറാൻ കാരണം ഞാൻ വീട് വൃത്തിയാക്കി അവരതെല്ലാം കുഴച്ചു മറിച്ചിട്ടു. ഞാൻ മോശമായി പെരുമാറാൻ കാരണം ഞാൻ എല്ലാ ജോലിയും ചെയ്ത് അവർ ജീവിതം സന്തോഷിച്ചു. ജീവിതം സന്തോഷിക്കാൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, കാരണം പിന്നെ എനിക്ക് രക്തസാക്ഷിയാവാൻ കഴിയില്ലല്ലോ. ഹലോ, ഡേവിഡ് പറയുമായിരുന്നു, അമ്മ ഇങ്ങനെ എപ്പോഴും ജോലി ചെയ്യുന്നത് നിർത്തി ഇവിടെ വന്നൊന്ന് കളിയിൽ ചേരാൻ നോക്ക്. എന്നെ കൊണ്ടത് സാധിക്കില്ല. നിങ്ങൾക്കൊക്കെ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുക. ആരാണ് ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യുക? ആര് സഹായിക്കും? എന്റെ കൂടെ ചേരാൻ പറ്റിയവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? എനിക്ക് മോശമായ മനോഭാവം ഉണ്ടായിരുന്നു. മോശമായ മനോഭാവം. നമുക്കെല്ലാം ഒരു ഒഴിവ് കഴിവ് ബാഗ് ഉണ്ട്. അതും പേര് നമ്മൾ നടക്കും. അത് അദൃശ്യമാണ്. നമുക്കൊരു ഒഴിവ് കഴിവുണ്ട്. ചുമതല ഏറ്റെടുക്കേണ്ട സമയം വരുമ്പോഴൊക്കെ നമ്മൾ ആ ബാഗിൽ നിന്ന് ഒഴിവ് കഴിവിനെ പുറത്തേക്ക് എടുക്കുന്നു. നമുക്ക് മോശമായ മനോഭാവമുള്ളപ്പോൾ, ഞാൻ മുഖം കരപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാം, പക്ഷെ ഓഫീസിലാകെ തകരാറായിരുന്നു. അല്ല, നിങ്ങൾ മുഖം വെറുപ്പിക്കാൻ കാരണം ഒന്നിലൂടെയും കടന്നുപോയി നല്ലൊരു മനോഭാവം പുലർത്താൻ കഴിയാത്തതുകൊണ്ടാണ്. അതെ, ഞാൻ ചിരിക്കുകയാണ്. ഞാനിത് എന്നോടും പറയുകയാണ്, നിങ്ങളോട് മാത്രമല്ല പറയുന്നത്, നിങ്ങളോടും പറയുന്നു. കാരണം എനിക്കതിൻ്റെ ആവശ്യമില്ല. നിങ്ങളിത് വ്യക്തിപരമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ നിങ്ങളോട് പറയുന്നത്. ജോലിസ്ഥലത്തെല്ലാം തകരാറിലായതുകൊണ്ട് നമ്മൾ മുഖം വെറുപ്പിക്കുന്നില്ല. ജോലിസ്ഥലത്തൊന്നും ശരിയാകാത്തത് കാരണം മുഖം വെറുപ്പിക്കാനുള്ള പ്രേരണ നമുക്കുണ്ടായിരിക്കും. ജോലിസ്ഥലത്തെല്ലാം തകരാറിലായെങ്കിൽ നല്ലൊരു മനോഭാവം പുലർത്തുന്നത് കഠിനം തന്നെയാണ്. 15 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്താമെന്ന് പ്രതീക്ഷിച്ചപ്പോൾ ട്രാഫിക്കിൽ 1 മണിക്കൂർ ഇരിക്കേണ്ടി വന്നെങ്കിൽ നല്ലൊരു മനോഭാവം പുലർത്തുന്നത് കഠിനമായിരിക്കും. പക്ഷെ നിങ്ങളോട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഒരു പുതിയ മനോഭാവം ഉണ്ടാക്കുക. കാര്യങ്ങളൊന്നും നിങ്ങൾ വിചാരിച്ചതുപോലെ നടക്കുന്നില്ല. ദൈവമേ, എൻ്റെ സമയം നിന്റെ കൈകളിലാകുന്നു. ഇത് പള്ളിയിൽ പറഞ്ഞാൽ പോരാ, അങ്ങനെ നടക്കണം. ഉൽപ്പത്തി 3:12-13, അത് തോട്ടത്തിൽ വെച്ച് പണ്ട് തന്നെ ആരംഭിച്ചിരുന്നു. കുറ്റപ്പെടുത്തൽ. അതിന് മനുഷ്യൻ, ദൈവമേ, എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ, ആ സ്ത്രീയെ തരുന്നതിന് മുൻപ് നിനക്കവളെ അറിയാമായിരുന്നില്ല. അവൾ എനിക്ക് പഴം തന്നു, ഞാൻ തിന്നു. നമുക്കിവിടെ ഒരല്പം നിർത്തി ചിന്തിക്കാം. കാരണം ഈ ആപ്പിൾ തിന്നതിനെക്കുറിച്ചുള്ള കുറ്റപ്പെടുത്തൽ കേട്ട് ഞാൻ മടുത്തിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന പുരുഷന്മാരെ, നിങ്ങൾ എന്നോട് ഒരു മിനിറ്റ് ക്ഷമിക്കണം. ആദാം പുരുഷനായിരുന്നു, ഒരു പൂന്തോട്ടത്തിന്റെ അധികാരിയായിരുന്നു അവൻ. ആ പഴം തിന്നരുത് എന്ന് ദൈവം അവനോട് പറഞ്ഞിട്ടുണ്ടാവുമെന്നെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അവളത് തിന്നിട്ട് അവനത് കൊടുത്തപ്പോൾ അവൻ ഉടനെ അവളോട് പറയാമായിരുന്നു, സ്ത്രീയെ നീ എന്താണ് ഈ ചെയ്തത്? നീ എന്താണ് ഈ ചെയ്തത്? ദൈവത്തോട് നീ ഉടൻ തന്നെ മാപ്പ് ചോദിക്കാൻ നോക്ക്. എന്നാൽ പകരം അവർ മനോഹരമായ നേത്രങ്ങൾ കൊണ്ട് അവനെ നോക്കിയപ്പോൾ അവനും ആപ്പിൾ എടുത്ത് തിന്നു. എന്നിട്ട് ദൈവം അവനോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതായിരുന്നു അടുത്ത നടപടി. അവൻ പറഞ്ഞു, ദൈവമേ, നീ എനിക്ക് തന്ന സ്ത്രീ. അത് അവളുടെ തെറ്റാണ്. നമുക്ക് ആ വചനം വീണ്ടും കാണിക്കാം. ആ മനുഷ്യൻ പറഞ്ഞു, നീ എന്നോടുകൂടെ ഇരിപ്പാൻ തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം തിന്നു, ഞാനും തിന്നു. പിന്നീട് ദൈവം സ്ത്രീയോട് ചോദിച്ചു, ശരി സ്ത്രീയെ, നീ എന്താണ് ചെയ്തത്? സ്ത്രീ പറഞ്ഞു, ആ പാമ്പ് എന്നെ കബളിപ്പിച്ചു, വഞ്ചിച്ചു, ചതിച്ചു, ഞാനത് തിന്നു. ആദാം പറഞ്ഞു, അത് ദൈവത്തിൻ്റെ കുറ്റമാണ്, ഹവ്വയുടെ കുറ്റമാണ്. ഹവ്വ പറഞ്ഞു, സാത്താൻ്റെ കുറ്റമാണ്. എനിക്ക് പറയാനുള്ളത് ഇതാണ്, ആരും സത്യം സമ്മതിക്കാൻ തയ്യാറല്ലായിരുന്നു. അതെ, ശരിയാണ്, ഞാനൊരു വലിയ തെറ്റ് ചെയ്തു. എന്നോട് ക്ഷമിക്കണം ദൈവമേ, ഇതിൽ ഞാനാണ് ഉത്തരവാദി. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ്, ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സത്യത്തെ സമ്മതിച്ചു കൊടുക്കുക.